പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ശബ്ദ കാഴ്ച പരിധിയിലായിരിക്കുന്ന ഏവരെയും അറിയുകയാണ് മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യ സുവിശേഷമാണ് ഇതിലൂടെ അറിയിക്കപ്പെടുന്നത്. ദൈവരാജ്യ സുവിശേഷം അത് മറ്റൊന്നുമല്ല, 1:26 മനുഷ്യ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം പറഞ്ഞു, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിന് മനുഷ്യനെ ഉണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. അതായത് ദൈവം ഒരു ഹോളി നേഷൻ അന്വേഷിക്കുകയാണ്. ദൈവം രാജാവായി മനുഷ്യനിലൂടെ ദൈവം ഭൂമിയെ വാഴുന്നൊരു ഹോളി നേഷൻ. അപ്പൊ ഇതുമായി ബന്ധത്തിലുള്ള ഒരു ഫ്ലോ ചാർട്ട്, ഇത് അദൃശ്യ മണ്ഡലത്തിൽ ഇന്നർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അദൃശ്യ മണ്ഡലത്തിൽ എന്താണ് നടന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇതുമായൊരു ഫ്ലോ ചാർട്ട് നമ്മൾ മനസ്സിലാക്കി. ആ ഫ്ലോ ചാർട്ടിൽ പല കാര്യങ്ങളും പ്രിയ സഹോദരികൾ ആദ്യമായിട്ട് കേൾക്കുന്ന നിങ്ങളോടൊന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ, അനേക എപ്പിസോഡുകളുടെ തുടർച്ചയാണ് ഈ സന്ദേശം. അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി അത് മനസ്സിലാക്കുവാനായിട്ട് ഓർപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ആഴത്തിൽ മനസ്സിലാകുക പ്രയാസമാണ്. ഇത് ആത്മീയ കാര്യങ്ങളാണ്, അദൃശ്യ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ചിത്രങ്ങളിലൂടെ ഇത് പറയുന്നത് കൊണ്ട് ഒരു പരിധിയിൽ ജനത്തിന് മനസ്സിലാകും, പക്ഷേ നിങ്ങൾ പ്രാർത്ഥനയോടെ ഇത് മനസ്സിലാക്കുക. ഇവിടെ ആ ഒരു ഫ്ലോ ചാർട്ടിൽ നമ്മൾ മനസ്സിലാക്കിയത് ദൈവം തൻ്റെ ഈ ഹോളി നേഷൻ എന്ന ഓപ്പറേഷനിൽ ആദത്തെ സൃഷ്ടിച്ചു. ആദത്തിൻ്റെ സന്തതികൾ വേണം ഈ ഹോളി നേഷനിലേക്ക് കടന്നു വരാൻ. പക്ഷേ ആദം അനുസരണക്കേട് കാണിച്ചത് മൂലം അത് പരാജയപ്പെട്ടു. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ ആ ചിത്രം കാണാം, ശ്രദ്ധിച്ചാട്ടെ. അങ്ങനെ ആദം പരാജയപ്പെട്ടു. തുടർന്ന് ക്രിസ്തുവിലൂടെ ദൈവം അത് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. പക്ഷേ ക്രിസ്തുവിനെ കുറിച്ചുള്ള വാഗ്ദത്തമുണ്ട്, പക്ഷേ ക്രിസ്തു വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ ക്രിസ്തു വരുന്നതുവരെ ഈ ജനത്തെ സൂക്ഷിക്കാൻ ദൈവം ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ന്യായപ്രമാണവും പ്രവാചകന്മാരും അവർക്ക് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ദൈവം ഈ വാഗ്ദത്തം എബ്രഹാം എന്നൊരു വ്യക്തിയുമായി പുതുക്കി. ആ വ്യക്തിക്ക് വാഗ്ദത്തം കൊടുത്തു, ലോക അവകാശിയാകും എന്ന വാഗ്ദത്തം കൊടുത്തു. അതിൻ്റെ എബ്രഹത്തിൻ്റെ സന്തതികളെ പരിപാലിക്കാൻ വേണ്ടി ഇതാ അവർക്ക് ന്യായപ്രമാണവും പ്രവാചകന്മാരും കൊടുത്തു. അവർ പാപത്തിൽ നിന്ന് അവർ രക്ഷിക്കാൻ തടയുവാൻ ന്യായപ്രമാണവും, അപ്പോൾ തന്നെ അവർക്ക് പ്രത്യാശ കൊടുക്കാൻ, അവർക്ക് താക്കീത് കൊടുക്കുവാൻ, മനസാന്തരപ്പെടുവാൻ, കൽപ്പിക്കുവാൻ പ്രവാചകന്മാരെയും കൊടുത്തു. തുടർന്ന് 4000 വർഷത്തിന് ശേഷം കന്യെ ഗർഭിണിയായി ഇതാ വാഗ്ദത്തം ചെയ്ത ദൈവപുത്രൻ ക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നു. അപ്പോൾ ഈ പഴയ നിയമം മുഴുവൻ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയായിരുന്നു, ക്രിസ്തു വരുന്നു എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. എന്നാൽ ക്രിസ്തു വന്നു. ക്രിസ്തു വന്നിട്ട് തുടർന്ന് ന്യായപ്രമാണത്തിന് പ്രവാചകന്മാരുടെ കാലം അതോടെ തീർന്നു. തുടർന്ന് ദൈവരാജ്യത്തിൻ്റെ കാലമാണ്, അതായത് പിതാവായ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കാലം എന്നാണ്. ക്രിസ്തു വന്ന് ആ പിതാവിനെ വെളിപ്പെടുത്തി, അപ്പം പഴയ പുസ്തകങ്ങളെല്ലാം ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. എന്നാൽ ക്രിസ്തു വന്നിട്ട് തൻ്റെ പിതാവിനെ വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ 1:18 നാം കേട്ടു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷേ പിതാവിൻ്റെ മാറിലിരിക്കുന്ന പുത്രൻ ഈ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ഇതാ ആ പുതിയ നിയമം മുഴുവൻ ഈ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. ആ ക്രിസ്തുവിലൂടെ നമ്മൾ ദൈവത്തിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടത്. അപ്പോൾ ഇന്ന് വന്ന ഒരു പ്രധാന കുഴപ്പമെന്ന് പറയുന്നത് ക്രിസ്തു വരെ ജനമെത്തി, ക്രിസ്തുവിലൂടെ ദൈവത്തെ വെളിപ്പെട്ട് കിട്ടുന്നില്ല. അങ്ങനെ ക്രിസ്തുവിൽ നാം കേട്ടു എഫേസ്യലേഖനം 2:18 എല്ലാം കഴിഞ്ഞ സന്ദേശം നാം വായിച്ച് മനസ്സിലാക്കിയതാണ്. അങ്ങനെ നാം ക്രിസ്തുവിൽ ഇതാ ക്രിസ്തു എന്ന ഏക ആത്മാവിൽ പിതാവിങ്കിലേക്ക് നാം പ്രവേശനമുണ്ട്. കർത്താവ് പറയുന്നു, ഞാനാണ് വഴി, എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിങ്കിലേക്ക് എത്താം. അപ്പോൾ തന്നെ എബ്രായലേഖനം 7:25 പറയുന്നു, താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ നമ്മളെല്ലാം ദൈവത്തിൽ എത്തിച്ചേരണം, അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇന്ന് നിത്യജീവൻ എന്ന് പറഞ്ഞാലോ രണ്ടറിവുകളാണ് നാം കേട്ടു. ആ രണ്ടറിവുകളാണ് നാം കേട്ടു, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ആ രണ്ടറിവുകൾ നാം അറിയണം. അതായി സോറി യോഹന്നാൻ 7:25-26 ഭാഗങ്ങളൊക്കെ യേശു പറയുന്നു, പിതാവേ ലോകത്തിന് നിന്നെ അറിയത്തില്ല, ഞാൻ ഇതാ നിന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു, അങ്ങനെ നിന്റെ സ്നേഹം അവരിലാകും, അങ്ങനെ ഞാൻ അവരിലാകും, ഞാൻ അവരിലായാൽ നീ അവരിലാകും. അപ്പോൾ ഇതൊക്കെ ആത്മീയ സത്യങ്ങളാണ്. ഇത് പെട്ടെന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, ഇത് എന്ത് ഈ പറയണേ. ഇതൊക്കെ ബൈബിളിൽ എടുത്തു വെച്ചിട്ട് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ച് ഇത് 1 by 1 മനസ്സിലാക്കിയാട്ടെ. അല്ല, നിങ്ങളിതിനെ ഇഗ്നർ ചെയ്താൽ, പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളെ ഇഗ്നർ ചെയ്താലോ? കർത്താവ് പറയുന്നു, എന്നെ മാനിക്കുന്നതിനെ ഞാനും മാനിക്കും. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ, നെഗ്ലക്ട് ചെയ്താൽ എങ്ങനെ ശിക്ഷ അവർ തെറ്റു വഴി? അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക, മനസ്സിലാക്കുക, ഇത് കഴിഞ്ഞിട്ട് ഇതൊക്കെ അങ്ങനെ തന്നെയോ എന്നൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഇതിനെ ലൈറ്റായിട്ട് എടുക്കുക. ദൂതന്മാർ നിങ്ങളുടെ ചുറ്റും എഴുതിക്കൊണ്ടിരിക്കുക, ഇതാ സാറാമ ഇത് കേട്ടോ, ഇതാ മിനി ഇത് കേട്ടോ, ഇതാ ജോസഫ് ഇത് കേട്ടോ, ഇന്നവരിത് കേട്ടോ. അവർ ചുമ്മാ ഇരിക്കുക സമയം കളയാനായിട്ട്. ചില ഭാഗങ്ങൾ ചിലർ ഇതാ കാര്യമായിട്ട് ഇത് എഴുതിയെടുത്ത് അവരിതിനെ ധ്യാനിച്ച് മനസ്സിലാക്കി കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ നാം ഇന്ന് വിതയ്ക്കുന്ന കാലമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവനവൻ എങ്ങനെ വിതയ്ക്കുന്നു അതേപോലെ കൊയ്യും. അപ്പോൾ ഇന്ന് നാം ആത്മാവിലാണ് വിതയ്ക്കുന്നതെങ്കിൽ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും, ജഡത്തിലാണ് വിതയ്ക്കുന്നതെങ്കിൽ ജഡത്തിൽ നാശം കൊയ്യും. അപ്പോൾ പ്രിയ സഹോദരരെ, എന്നെ ഏൽപ്പിച്ചത് ഇതാ നിങ്ങളോട് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി അറിയിക്കുകയാണ്. അത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചാൽ അവനവന് നല്ലത്. അപ്പോൾ കഴിഞ്ഞ സന്ദേശം നാം മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, ഈ ആദം പാപം ചെയ്ത് വീണതിന് ശേഷം ദൈവം അബ്രഹത്തോട് ഈ കവണന്റ് പുതുക്കുകയും തുടർന്ന് അബ്രഹത്തിന്റെ സന്തതിയുടെ പുറകെ കർത്താവായ യേശു മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ മുൻപേ ന്യായപ്രമാണം ഉണ്ടായിരുന്നു, നിങ്ങൾ ചിത്രത്തിലൂടെ കണ്ടു. അപ്പോ അവരുടെ മുൻപേ ന്യായപ്രമാണം ഉണ്ടായിരുന്നു, പക്ഷെ പുറകിൽ അദൃശ്യ മണ്ഡലത്തിൽ അവരെ അനുഗമിച്ച ആത്മീക പാറ ക്രിസ്തുവായിരുന്നു. ആ ക്രിസ്തു അവരോട് മനസ്സാന്തരപ്പെടുക എന്ന് തന്റെ പ്രവാചകന്മാരോട് പറയുന്നുണ്ട്. വളരെ കുറച്ചു പേര് മാത്രമേ അത് കേൾക്കുന്നുള്ളൂ. ഇന്നും അത് തന്നെയാണ് അവസ്ഥ. എന്നാൽ ആ ദൈവം വെളിപ്പെടാതിരിക്കാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. സെക്കൂർത്തി 4:4 പറയുന്നു, ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം, അതാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്. പിതാവിനെ വെളിപ്പെടുത്തുകയാണ്, അത് ശോഭിക്കാതിരിപ്പാൻ. ശ്രദ്ധിച്ചു കേട്ടെ, ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സൊക്കെ കുരുടാകും. അത് ശോഭിക്കാതിരിപ്പാൻ, മനസ്സ് തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, ശോഭിക്കാതിരിപ്പാൻ പിശാച് എന്ത് ചെയ്യുന്നു? മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കുക, അവരെ അവിശ്വാസികളാക്കി നിർത്തുകയാണ്. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അവരെ അറിയുന്നില്ല, അറിയാൻ പറ്റുന്നില്ല. ഇവിടെ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്കും അവർക്ക് യേശുവിനെ അറിയാം, യേശുവിന്റെ സുവിശേഷത്തെ അറിയത്തില്ല. യേശു വെളിപ്പെടുത്ത പിതാവിനെ അവർക്ക് അറിയത്തില്ല. പ്രിയരെ, അത് പിശാചിന്റെ കണിയിൽ വീണത് കൊണ്ടാണ്. ഇതായത് മനസ്സിലാക്കി പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി താഴേക്ക് നമ്മൾ വരുമ്പോ ഈ പുറകിൽ വന്ന യേശു മുമ്പിലേക്ക് വരാൻ പോവാം. നിങ്ങൾ ചിത്രത്തിൽ നോക്കിയേ, കഴിഞ്ഞ സന്ദേശത്തിന്റെ തുടർച്ചയാണേ. ദാ മുമ്പിൽ ന്യായ പ്രമാണം, പുറകിൽ ക്രിസ്തു. അതായത് ഈ കോലാടുകളുടെ ഒക്കെ പുറകില് രണ്ട് കൂടെ വലിയ കൂട്ട രണ്ടടയന്മാരാ, മുമ്പിൽ ന്യായപ്രമാണം എന്നടയൻ. ക്രിസ്തു വരുന്നവരെ സൂക്ഷിക്കാനാണ് പുള്ളിയുടെ പണി. ഇനി പുറകിൽ അദൃശ്യ മണ്ഡലത്തിൽ ക്രിസ്തു പുറകെ പിടിക്കുക. അവരെ അനുഗമിച്ച ആത്മീയ പാറയിരുന്നല്ലോ കുടിച്ചത്, 1 Cor 10:4. ആ പാറ ക്രിസ്തു ആയിരുന്നു. ഇത് ശ്രദ്ധിച്ച് ഇനി നമ്മൾ നോക്കുമ്പോ ഈ പുറകിലെ ക്രിസ്തു നേരെ മുമ്പിലേക്ക് വരാൻ പോവുക. ശ്രദ്ധിച്ച് കേൾക്കുക. ദാ കണ്ടോട്ടോ, അതെ, ഈ പുറകിലെ ക്രിസ്തു ഇനിയിപ്പോ ശരീരത്തിൽ ജഡത്തിൽ ഫ്രണ്ടിലേക്ക് വരാൻ പോണ കണ്ടോട്ടോ. നോക്കട്ടോ, കണ്ടോ, യേശു മുമ്പിൽ വന്നു, പുറകീന്ന് മാറി ഇപ്പൊ എവിടെയെത്തി? മുൻപിലെത്തി. പുറകീന്ന് മാറി മുൻപിലെത്തി. ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്ന കാലസമ്പൂർണത വന്നപ്പോ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നമ്മുടെ ഇടയിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പൊ ഇത്രയും നാൾ അനുഗമിച്ചിരുന്ന യേശു ഇപ്പോ മറിയയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞായി ഇവിടെ നമ്മുടെ മുമ്പിൽ വരികയാണ്.
എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി.
മറിയയിൽ നിന്ന് ജനിച്ചവനായി. താഴേക്ക്.
ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്.
ന്യായപ്രമാണത്തിന്റെ കീഴിൽ തന്നെ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്.
അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട്.
ഈ ന്യായപ്രമാണത്തിന്റെ കൺട്രോൾ കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട്
നാം പുത്രത്വം പ്രാപിക്കണമെങ്കിൽ
ആര് വെളിപ്പെടണം? പിതാവ് വെളിപ്പെടണം. പിതാവില്ലാതെ പുത്രത്വം ഇല്ല. പിതാവിനെ വെളിപ്പെടുമ്പോഴാണ് പുത്രത്വം വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേര് അനാഥൻ. പിതാവ് വെളിപ്പെട്ടാൽ പുത്രത്വം വെളിപ്പെടും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇത്രയും നാളും അനുഗമിച്ച് ആ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ബാക്കിൽ നിന്ന് അനുഗമനിച്ച അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ഫ്രണ്ടിലേക്ക് ലോകത്തിലേക്ക് വന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പൊ പുറകിൽ നാളെ എവിടെ എത്തി? ഫ്രണ്ടില് വന്നു, മുമ്പില് വന്നു. ഇതുകൊണ്ടാണ് പറയുന്നത്, ഇതാ മറിയയുടെ ദൂതൻ പറഞ്ഞു, എന്തിനാ വന്നെന്നറിയാമോ? ഈ ജനത്തെ രക്ഷിക്കാനാ. മത്തായി 1:21 പറയാണ്, ഈ ജനം പാപം നിമിത്തം അവരെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, പിശാചിന്റെ അടിമത്തത്തിൽ ലോകത്തിൽ തടവുകാരായിരിക്കുകയാണ്, അവരെ സൂക്ഷിക്കാനാണ് ന്യായപ്രമാണം കൊടുത്തത്, അവരുടെ പുറകെ കർത്താവുമുണ്ട്. എന്നാൽ ഇത് ആ കർത്താവ് സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ഭൂമിയിലേക്ക് വന്നതിന്റെ ഉദ്ദേശം അവിടെ പറയാണ്. 1:21 വായിച്ചേ.
അവൾ ഒരു മകനെ പ്രസവിക്കും.
ആ മറിയ ഒരു മകനെ പ്രസവിക്കും.
അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ടോ നീ അവന് യേശു എന്ന പേരിടണമെന്ന് പറഞ്ഞു.
ഇതാ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ആ സ്ത്രീയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പറയുകയാണ്, ഇതാ നിന്റെ ഉദരത്തിൽ വരുന്ന കുഞ്ഞ് എന്തിനു വേണ്ടിയാണ്? ഈ ജനത്തെ പാപത്തിന് രക്ഷിക്കുവാൻ വേണ്ടിയാണ്, അവൻ ന്യായപ്രമാണത്തെ വിടുവിക്കുവാൻ വേണ്ടിയാണ്. അവർക്ക് എന്തു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ്, എന്തു കൊടുക്കാൻ വേണ്ടിയാ? അവർക്ക് പുത്രത്വം കൊടുക്കാൻ വേണ്ടിയാണ്. രക്ഷ കൊടുത്താലേ പുത്രത്വത്തുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇതാ നമ്മളെ ദാസന്മാരാക്കാൻ വേണ്ടിയല്ല. വീണ്ടും വായിച്ചേ ഗലാത്യരിൽ അങ്ങനെ 4:4 വായിച്ചേ.
എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചതു. അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ
നിയോഗിച്ചയച്ചത്. അപ്പൊ അതിന്റെ റീസൺ പറയാണ്, ശ്രദ്ധിച്ചു കേട്ടോ. നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന്റെ, ഇതാ ഈ ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് അവരെന്നാ പ്രാപിക്കണം?
നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനു തന്നെ.
ക്ലിയർ ആയിട്ടൊന്ന് ഉറക്കമൊന്നും അടുത്തിരിക്കുന്ന വ്യക്തിയോടൊന്ന് പറഞ്ഞാട്ടെ, നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അപ്പൊ ദൈവത്തിന്റെ ലക്ഷ്യം എന്താണ്? നമുക്ക് പുത്രത്വം തരണം. ഇത് പുത്രന്മാരുടെ രാജ്യമാണ്, ദൈവപുത്രന്മാരുടെ രാജ്യമാണ്. നമുക്ക് നമ്മൾ പുത്രത്വം പ്രാപിക്കണം. അല്ലാണ്ട് ചുമ്മാ എനിക്ക് നല്ലൊരു ഡിഗ്രി തരണേ, എനിക്ക് നല്ലൊരു പഠിത്തം തരണേ, എനിക്ക് സൗന്ദര്യം തരണേ, എനിക്ക് കാർ തരണേ, എനിക്ക് ആരോഗ്യം തരണേ, ഇതാ ഈ വക പ്രാർത്ഥന കൊണ്ട് അവസാനിക്കും. അത് എന്ത് കിട്ടിയാലും ഇവിടെ കൊണ്ട് തീരുള്ളൂ. പക്ഷെ പുത്രത്വം ഇവിടെ കൊണ്ട് തീരില്ല, നിത്യമാണ്. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കത്തില്ല, പുത്രനോ എന്നേക്കും വീട്ടിൽ വസിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഭാഗം, ഈ ഒരു മണ്ഡലം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാണ്. അപ്പോ പുറകിലെ അദൃശ്യനായ യേശു ഇപ്പൊ മനുഷ്യ ശരീരത്തിൽ വചനം മാംസമായി, ഇമ്മാനുവേൽ, ദൈവം നമ്മളോടുകൂടെ എന്ന് അറിയപ്പെടുന്ന രീതിയിൽ ഇതാ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വരികയാണ്. ഇതാണ് ഫിലിപ്പി ലേഖനം 2:6 വാക്യങ്ങൾ പറയുന്നത്. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച്, തന്നെത്താൻ താഴ്ത്തി, വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി ആ യേശു ദേ മുമ്പിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ ചിത്രത്തിലൂടെ ഇപ്പൊ കാണാം. ഇനി ആ യേശുവിന്റെ പ്രസംഗം എന്തായിരുന്നു? ആദ്യത്തെ പ്രസംഗം തന്നെ മാനസാന്തര. പുറകിൽ നിന്ന് എന്താണോ ഈ ജയ ആടിന്റെ പുറകിൽ നിന്ന് എന്താണോ പ്രസംഗിച്ചത്, അത് തന്നെയായിരുന്നു വീണ്ടും യേശുവിന്റെ പ്രസംഗം. വായിച്ചേ മാർക്കോസ് 1:15.
കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു.
ഒരു മാറ്റവും ഇല്ല, ഒറ്റ മാറ്റമേ ഉള്ളൂ. അതിന്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്തു, ദൈവരാജ്യം ഇതാ ഭൂമിയിലേക്ക് വരികയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്തോളണം? മാനസാന്തരപ്പെട്ടോളണം, മാനസാന്തരപ്പെട്ടോളണം. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശമാണ് മുടക്കിക്കളയുന്നത്. ഇന്ന് വിശ്വാസത്തിൽ മാത്രം നിർത്തുകയാണ്, മാനസാന്തരത്തിലേക്ക് വരുത്തുന്നില്ല. മാനസാന്തരപ്പെടണം, അതിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ പുറകെ പോകണം, പുറകെ പോകണം. ആ ചെമ്മരിയാട് എന്താ ചെയ്യണത്? അത് നമ്മളും ചെയ്യണം. കോലാട് പരിപാടിയല്ലേ ഇത്, കോലാടിന് മുഴുവൻ ശിക്ഷയാണ്. ചെമ്മരിയാട് എന്താണ് ചെയ്യണത്? അത് പരിപാടി ചെയ്യുന്നതാണ് മാനസാന്തരം. ഇനി ശ്രദ്ധിച്ച് കേട്ടോട്ടോ. ഇനി ഇവിടെ വീണ്ടും കർത്താവ് പുറകിലേക്ക് പോകാൻ പോവാ. നേരത്തെ പുറയിലായിരുന്നു, മുമ്പിൽ വന്നു. ഇനി വീണ്ടും മുമ്പിൽ നിന്ന് വീണ്ടും പുറകിലേക്ക് പോകും. ഈ മുമ്പിൽ വന്നപ്പോ കർത്താവ് ഈ ലോകത്തിൽ പ്രസംഗിച്ചു. എന്ത് പ്രസംഗിച്ചു? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. തുടർന്ന് ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോ അവിടെ എഴുതിയിരിക്കുകയാണ്, ഇരുളിലിരുന്ന ജനത്തിന് വലിയ ഒരു പ്രകാശം ഉദിച്ചു. അപ്പൊ ഈ ജനം ഇരുളിലിരിക്കുക, എന്തിനാണ് ഞങ്ങൾ സൃഷ്ടിച്ചത്, എന്താണ് ഞങ്ങളിവിടെ ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. ആ ഇരിക്കുന്ന ജനത്തിന് വലിയൊരു പ്രകാശം ഉദിച്ചു. മത്തായിയുടെ 4 കടന്നു വന്നാട്ടെ, അതിന്റെ 13 വായിച്ചേ.
നസ്രത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു.
ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. യേശു അവിടെ ചെന്ന് പാർത്തപ്പോ വലിയ വെളിച്ചം കണ്ടു. യേശുവിന്റെ ഉള്ളിലെ എന്തായിരുന്നു ആ വെളിച്ചം? നമ്മൾ ഒറ്റ വാക്കിൽ യേശുവാണ് വെളിച്ചം എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കും. യേശു അങ്ങനെയല്ല പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന്റെ വെളിച്ചമാണ്. ആഹാ, ഞാൻ വെളിച്ചമായതുപോലെ നിങ്ങളും വെളിച്ചമാ. അപ്പോ യേശുവിന്റെ ഉള്ളിൽ എന്തായിരുന്നു ആ വെളിച്ചം കൊടുത്തത്? വേറൊന്നുമല്ല, ഈ പിതാവ് കൊടുത്ത സന്ദേശമായ ദൈവരാജ്യ സുവിശേഷമായിരുന്നു ആ വെളിച്ചം കൊടുത്തത്. എങ്ങനെ അറിയാം? തൊട്ട് താഴെ പറയുന്നു, ദാ അതിന്റെ 17 മുതൽ വായിച്ചേ.
അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി.
ഈ ദൈവരാജ്യ സുവിശേഷമാണ് ജനത്തിന് പ്രകാശം കൊടുക്കുന്നത്. ഞങ്ങളെ ദൈവം സൃഷ്ടിച്ചത് എന്തിനാണ്? ഞങ്ങൾ ഇനി എന്താണ് അനുഭവിക്കേണ്ടത്? അതെങ്ങനെ അനുഭവിക്കാൻ പറ്റും? ഇതെല്ലാം ഈ ദൈവരാജ്യ സുവിശേഷത്തിലുണ്ട്. അത് ജനത്തിന് പ്രകാശം കൊടുത്തു, അതിന് ജനത്തിന് പ്രകാശം കൊടുത്തു. ഇതുകൊണ്ടാണ് ഇതാ കർത്താവായ യേശു ക്രിസ്തു ഇവിടെ പറയുന്ന രംഗം എന്ന് പറയുന്നത് യോഹന്നാൻ സുവിശേഷം 9:4 മുതലുള്ള വാക്യം വായിച്ചു. 9:4,
എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു.
ഞാൻ ലോകത്തിൽ ഇരിക്കുമ്പോൾ
ലോകത്തിന്റെ വെളിച്ചം ആകുന്നു.
ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു. കർത്താവ് ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിന്റെ വെളിച്ചമാണ്. പക്ഷെ കർത്താവ് ലോകത്തിൽ നിന്ന് പോയാലോ വെളിച്ചം തീർന്നോ? ഇല്ല. മത്തായി 5:14 പറയാണ്, ഞാൻ ലോകത്തിന്ന് പോയാൽ നിങ്ങളാണ് ഇവിടുത്തെ വെളിച്ചം. വായിച്ചേ 5:14.
നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു.
നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ പ്രിയ സഹോദരി, പ്രിയ സഹോദര, പ്രിയ ദേവദാസനെ, യേശു മാത്രമല്ല ലോകത്തിന്റെ വെളിച്ചം. യേശു പറയുന്നു നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ ലോകത്തിന്റെ വെളിച്ചമാകും? യേശു നമ്മളോട് പ്രസംഗിക്കാൻ പറഞ്ഞ ദൈവരാജ്യ സന്ദേശം നമ്മൾ പറയണം, എന്നിട്ട് യേശുവിനെ അറിയിക്കണം. അത് യേശുവിനെ മാത്രം അറിയിക്കുകയല്ല, യേശുവിനെ മാത്രം അറിയിച്ചാൽ ഇതാ അനേക ദേവന്മാരും ദൈവമാരുടെ ഇടയിൽ നമ്മൾ ഒരു പുതിയൊരു ദേവനെ കൊണ്ട് കൊടുത്തു, അതിനെയൊക്കെ ശക്തരായ അങ്ങനെ മനസ്സിലാവുകയുള്ളൂ. പക്ഷെ ഇതല്ല, അതൊക്കെ പിശാചികളുടെ മാർഗം. എന്നാൽ ക്രിസ്തുവിന്റെ മാർഗം അതല്ല. ക്രിസ്തു വഴി നമ്മൾ പിതാവുമായി ഒന്നാകണം, ആ പുത്രത്വം പ്രാപിക്കണം, അതിന് പിതാവിനെ വെളിപ്പെടുത്തണം. പിതാവിനെ വെളിപ്പെടുത്തുമ്പോഴാണ് പുത്രത്വം നമ്മുടെ അകത്ത് വെളിപ്പെടുന്നത്. ഈ ഒരു മർമ്മം നാം മനസ്സിലാക്കുക. അപ്പോ നമ്മൾ ഇനി ആ ലോകത്തിന്റെ വെളിച്ചമാകാൻ എന്നാ ചെയ്യണം? ആ ചെമ്മരിയാടിനെ പോലെ യേശുവിന്റെ പുറകെ പോകണം. ഇതാണ് യോഹന്നാൻ 8:12 പറയുന്നത്, നിങ്ങൾക്ക് വെളിച്ചമാകണോ എന്ന് ചോദിച്ചോട്ടെ, വെളിച്ചമാകണോ? യോഹ് എന്തോരം പ്രസംഗമാണ് ദൈവദാസനെ കേട്ട് കേട്ട് മാടുത്ത് എന്തോരം പ്രസംഗങ്ങളാ ഓൺലൈൻ ചാനലിലൂടെ എങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക, ഏത് കേൾക്കണമെന്ന് പോലും അറിയത്തില്ല. നിങ്ങൾക്ക് വെളിച്ചമാകണോ? ഇതേ കേട്ടോ, വെളിച്ചമാണെങ്കിൽ എന്ത് വേണോ? വായിച്ചേ.
യേശു പിന്നെയും അവരോട് സംസാരിച്ചു,
ഞാൻ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു.
എന്നെ അനുഗമിക്കുന്നവൻ
ഇരുളിൽ നടക്കാതെ
ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും.
വെളിച്ചം വേണോ? അതിനുള്ള കാര്യം പറയുന്നുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ 4 പഠിച്ചാൽ അവൻ എഞ്ചിനീയർ ആകും. വെളിച്ചം ആകണോ? കർത്താവ് പറയുന്നു അതിനുള്ള മാർഗം ഇതാണ്, ഞാൻ വെളിച്ചമാണ്. ഇനി നീ വെളിച്ചമാകണമെങ്കിൽ നീ എന്നെ ആരാധിച്ചാ പോരാ, എന്നോട് പ്രാർത്ഥിച്ചാ പോരാ. അവിടെ പറയുന്നു നീ എന്നെ അനുഗമിച്ചാൽ. എന്നാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അനുഗമിക്കുക. ഇത് വിടുകയാണ്, ഈ അനുഗമനം വിട്ടിട്ട് ആരാധന കൊണ്ട് ഒതുക്കുന്ന ഒരു മറ്റൊരു യേശുവിനെ പ്രസന്റ് ചെയ്തിരിക്കുകയാണ് ഇന്ന് ചുറ്റും. അതെല്ലാവർക്കും ആ പാട്ട് കേൾക്കാനാണ് താല്പര്യം, അനുഗമിക്കാൻ താല്പര്യമില്ല. ചുമ്മാ പാട്ട് കേൾക്കുക, ഉമ്മാ പാട്ട് കേൾക്കുക. ചതിക്കപ്പെട്ടത് സഹോദരങ്ങളെ, കർത്താവ് പറഞ്ഞു എന്നെ കർത്താവെ കർത്താവെന്ന് പാട്ട് പാടുന്നൊക്കെ നല്ലതാ, എന്നെ കർത്താവെ കർത്താവെന്ന് വിളിക്കുന്നവരല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്താണ് പിതാവിന്റെ ഇഷ്ടം? ആ പുത്രത്വം നാം പ്രാപിച്ച് സകല സൃഷ്ടികളും കാത്തിരിക്കുകയാണ് ഈറ്റുന്നതോടെ. ഇതാ മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി വെളിപ്പെടുന്ന കാഴ്ച കാണാൻ. ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ഇതായ പ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി വിട്ടതിന്റെ ഉദ്ദേശം നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനത്രേ. ഇത് മനസ്സിലാക്കുക. പുത്രത്വത്തിലേക്ക് നാം കടന്നു വരണം. പുത്രത്വം പ്രാപിക്കണമെങ്കിൽ ഒറ്റ അവസ്ഥയുള്ള അപ്പൻ വെളിപ്പെട്ടാലേ പുത്രത്വം വെളിപ്പെടുകയുള്ളൂ. അപ്പനെ വെളിപ്പെടുത്തി. ഇതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ആ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പക്ഷേ തന്റെ മാറിടത്തിലിരിക്കുന്ന പുത്രനായ ക്രിസ്തു ആ പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. എന്തിനാണ്? പുത്രത്വം വെളിപ്പെടാൻ. ആ പിതാവിന്റെ സ്നേഹം അതുവഴി പുത്രന്മാരുടെ ഉള്ളിലേക്ക് കടന്നു വരും, ക്രിസ്തു അവരുടെ അകത്തേക്ക് കടന്നു വരും, അങ്ങനെ ആ പുത്രത്വം വെളിപ്പെടും. പ്രിയ സഹോദരങ്ങളിവിടെ പറയാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അപ്പൊ എന്തായിരിക്കണം? ചെമ്മരിയാടായി മാറണം. ചെമ്മരിയാടിന്റെ സ്വഭാവത്തിലേക്ക് പറഞ്ഞാൽ ആരാ അനുഗമിക്കുക? കോലാടല്ല അനുഗമിക്കുന്നേ, കോലാടിന്റെ പുറകെ പിടിക്കണം, അല്ലെങ്കിൽ അനുസരണക്കെടോടും. ചെമ്മരിയാടാണെങ്കിൽ അനുഗമിക്കും, അത് അനുഗമിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ആ ഒരു തലത്തിലേക്കൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇത് പ്രസംഗം കേട്ട് മാത്രം അവസാനിപ്പിക്കരുത്. ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഈ ശ്വാസം തീരും. അവൻ നമ്മുടെ ജഡ്ജ്മെന്റ് ആണ്. അപ്പോ നമ്മൾ ഏത് തലമാണ്? പറഞ്ഞു പറഞ്ഞു പറഞ്ഞല്ല നമ്മൾ അനുസരിപ്പിക്കുക, ന്യായപ്രമാണം പറഞ്ഞു പറഞ്ഞ് അനുസരിപ്പിക്കുക. എന്നാൽ ഇതാ ഇപ്പൊ നാം ക്രിസ്തുവിന്റെ പുറകെ പോകുന്നവരായിരിക്കണം, ആത്മാവിന്റെ സ്വരം കേൾക്കുന്നവരായിരിക്കണം. അത് കേൾക്കാത്തതിന്റെ കാരണം ഇതാ, ഇതിന് വലിയ താല്പര്യമൊന്നും കൊടുത്തിട്ടില്ല, ഇതൊന്നും വലുതായിട്ട് കേട്ടിട്ടില്ല. കാരണം ലൈറ്റായിട്ട് പ്രസംഗിക്കുന്ന അനേക ദിവാസന്മാരുണ്ട്. അവർ നല്ലതാ പറയുന്നത്. സഹോദരി, നീ പ്രാർത്ഥിക്കണോട്ടോ. ഇന്നലെ പ്രാർത്ഥിച്ചായിരുന്നു, ഇന്നലെ സ്തുതിച്ചായിരുന്നു, സ്തുതിക്കണോട്ടോ, നന്നായിട്ട് സ്തുതിക്കണം. ഇതൊക്കെ പറയണം, നല്ലതാ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഈ സാധനം വന്നില്ല എങ്കിൽ എന്നാ അപകടം? പ്രിയ സഹോദരരെ, സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ എല്ലാ മതക്കാരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം ക്രിസ്തു മാത്രമേ പറയുന്നുള്ളൂ. ദൈവരാജ്യ സുവിശേഷം ക്രിസ്തു മാത്രമേ പറയുന്നുള്ളൂ. എന്നെ അനുഗമിക്കാൻ പറയുന്നത് ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ മറന്നു പോകരുത്. ഇനി അവിടെ ചെന്നിട്ട് നാം ആ കുഴിയിൽ വീണിട്ട് തിരിച്ചു വന്നിട്ട് അയ്യോ അന്ന് ആ ഷാജിദേദാസൻ പറഞ്ഞതാ, ഞാനിങ്ങനെ തമാശ രൂപത്തിൽ ചുമ്മാ കേട്ടിരുന്ന് ഇന്ന് എന്റെ ദൈവമേ ഈ ഗതി വന്നല്ലോ. അന്ന് അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഈ ഒരു അനുഭവം പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഇന്നാണ് മാനസാന്തരപ്പെടാനുള്ള സമയം. കുഞ്ഞേ, ഒരു കോലാടിന്റെ സ്വഭാവമാണ് നിനക്ക് ഇന്നെങ്കിൽ അതാ അത് വിട്ടിട്ട് ഒരു ചെമ്മരിയാടിന്റെ സ്വഭാവമായി യേശുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം ഒരു മാറ്റം എനിക്ക് തരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് തക്കവണ്ണം ഒരുങ്ങ. നഷ്ടപ്പെടല്ലേ കുഞ്ഞേ, നഷ്ടപ്പെടല്ലേ. പോയാൽ ആർക്ക് പോയി കുഞ്ഞേ? നിനക്ക് പോയി. നിന്റെ അടുത്തിരിക്കുന്ന നിന്റെ ഭർത്താവിനോ നിന്റെ ഭാര്യയ്ക്കോ, ഇതാ നിന്റെ സഹോദരൻ നിന്റെ സഹോദരിക്കോ, നിന്റെ അമ്മയ്ക്കോ നിന്റെ അപ്പനോ ഒന്നും ഒരു കുഴപ്പമില്ല, നിനക്ക് പോയി. ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടല്ല നമ്മൾ കർത്താവിന് മുമ്പിൽ നിൽക്കേണ്ടത്. അവനവൻ ഏകനായി ഏകയായി നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോ ഈ ക്രമീകരണം നമ്മൾ മറക്കരുത്. പ്രിയ സഹോദരങ്ങളെ, ഇനി ഇവിടെ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ നീ ലോകത്തിലെ പ്രകാശമായി മാറണം. കർത്താവ് പറയാണ്, ഞാൻ അപ്പോ ഇതാ തന്റെ ശുശ്രൂഷ കഴിഞ്ഞു, താന് മൂന്നര വർഷത്തെ ശുശ്രൂഷ, 33 വർഷക്കാലം ഇവിടെ ജീവിച്ചു, മൂന്നര വർഷത്തെ ശുശ്രൂഷ കഴിഞ്ഞു. കർത്താവ് പറയാണ്, ഞാൻ പോവുക, ഞാൻ പോവുക, ഞാൻ ലോകത്തിലുള്ളപ്പോഴാണ് ഞാൻ പ്രകാശം, ഞാൻ പോവുക. ഇനി ആരാ പ്രകാശം? നിങ്ങൾ ഓരോരുത്തരുടെ പ്രകാശം. അപ്പൊ ഞാൻ എങ്ങനെ പ്രകാശമായത്? ഞാൻ ഇവിടെ ദൈവരാജ്യ സുവിശേഷം അറിയിച്ചു, പ്രകാശമായി. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പ്രകാശമാകാം? നിങ്ങളും എന്റെ പുറകെ വന്നാൽ അനുദിനം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ കേട്ടാൽ നിങ്ങളെ ലോകത്തോട് അറിയിക്കും. എങ്ങനെ? ഇതുപോലെ അറിയിക്കും. ഈ കാണുന്നതല്ല നിങ്ങൾ ഭൂമിയിൽ ഇതുവരെ കേട്ടിട്ടുള്ളതാണോ? ഇങ്ങനൊരു ചിത്രം വരത്തിലൂടെ നിങ്ങൾ ഭൂമിയിൽ എവിടെ നിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പിന്നെ എനിക്ക് എവിടെ നിന്ന് കിട്ടുന്നേ? കഥ പറയുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അവൻ ഇരുളിൽ നടക്കാതെ അവൻ ജീവന്റെ വെളിച്ചമുള്ളവനാകും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ലോകത്തെ വെളിച്ചങ്ങ് അറിയിക്കണം. അങ്ങനെ നമ്മൾ ലോകത്തിന്റെ പ്രകാശമായി മാറും. കർത്താവ് പറയാണ്, ഞാൻ പോവുക, ഇനി നിങ്ങളാണ് ലോകത്തിലെ പ്രകാശം. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോവാ, എന്റെ പണി കഴിഞ്ഞിട്ടില്ല, ഇനി നിങ്ങളെ കൊണ്ട് പിതാവിനെ എടുക്കണെത്തിക്കണം. ഇപ്പൊ ഞാൻ ലോകത്തിൽ വന്ന് നിങ്ങളുടെ മുമ്പിൽ കാര്യം അറിയിച്ചോളൂ. നിങ്ങൾക്ക് നിങ്ങളെ ഈ ജയിലിൽ നിന്ന് വിടുവിക്കാൻ കാൽവരിക്കുശി യാഗമായി. ഇനി ഞാൻ ഇനി നിങ്ങളെ ഈ പിശാചിന്റെ പിടിയിൽ നിന്ന് വിടുവിക്കാനാണ് കാൽവരിക്കുശി യാഗമായത്. ഇനി നിങ്ങളെയും കൊണ്ട് എനിക്ക് തിരികെ പോകണം. ഇനി ഞാൻ വീണ്ടും അങ്ങോട്ട് പോകാൻ പോവാ, നിങ്ങളുടെ പുറകിൽ വരാൻ പോവാ. നേരത്തെ ആയിരുന്നത് പോലെ നിങ്ങളുടെ പുറകിൽ വരാൻ പോവാ. പക്ഷെ ഇനി ഞാൻ നിങ്ങളുടെ പുറകിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാം. നേരത്തെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇനി ഞാൻ പുറകിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ കാണാം. ലോകത്തിന് കാണാൻ പറ്റത്തില്ല, കാരണം നിങ്ങൾ വീണ്ടും ജനിച്ചതാ. നിങ്ങൾ ആത്മമണ്ഡലത്തിൽ വീണ്ടും ജനിച്ചതാ. ആ വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടിയിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് എന്നെ കാണാം, പക്ഷെ ലോകത്തിന് കാണാൻ പറ്റത്തില്ല. ഈ മർമ്മം നാം മനസ്സിലാക്കണം. ആദ്യം നമുക്ക് ആർക്കും കാണാൻ പറ്റത്തില്ലായിരുന്നു. കർത്താവ് നമ്മുടെ പുറകിലുണ്ടായിരുന്നു. എന്താ, കർത്താവ് 33 വർഷക്കാലം ഫ്രണ്ടിലേക്ക് വന്നു, ശരീരത്തിൽ വന്നു, നമ്മളെ വിടുവിക്കുവാൻ തക്കവണ്ണം കാൽവരി കുരിശിൽ യാഗമായി. അങ്ങനെ ഈ ദുഷ്ടലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പാപങ്ങൾ നിമിത്തം ഇതാ കാൽവരി കുരിശിൽ യാഗമായി എന്ന് ഗലാത്യ ലേഖനം 1:3 പറയുന്നു. ഈ ദുഷ്ടലോകത്ത് നമ്മളെ വിടുവിക്കണം. ലോകത്തിന്റെ തടവറയിൽ നാം ആയിരുന്നു, അവിടെ നിന്ന് നമ്മളെ വിടുവിച്ച് തിരിച്ചു കൊണ്ടുപോവുകയാണ്. വായിച്ചേ ഗലാത്യ ലേഖനം 1:3.
പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിനു
ഇപ്പോഴത്തെ ദുഷ്ട ലോകത്ത് നിന്ന് നമ്മളെ വിടുവിക്കണം. അപ്പൊ ഈ യാത്രയിൽ എന്താ? ലോകത്തിന്റെ പിടിയിലാ, പിശാചിന്റെ പിടിയിലാണ് ഈ യാത്രയില്. അവിടുന്ന് വിടുവിക്കേണ്ടതിന് എന്ത് ചെയ്തു?
നമ്മുടെ പാപങ്ങൾ നിമിത്തം.
അപ്പോ നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് ആ കുടുക്കിലായി പോയത്. അപ്പൊ അതിന് പരിഹാരമാണ് കാൽവരി കുശിയാകും. അതിനുവേണ്ടിയാണ് മുമ്പിലേക്ക് വന്നത്. അപ്പൊ മുമ്പിലേക്ക് വന്നപ്പോ ദൈവം നമ്മളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നുവെന്നും നിങ്ങളിലൂടെ ഒരു ഹോളി നേഷൻ ദൈവരാജ്യം കെട്ടിപ്പടുത്തിക്കുന്നുവെന്നും, പക്ഷെ നിങ്ങൾ ലോകത്തിന്റെ തടവിൽ പിശാചിന്റെ പിടിയിലാണെന്നും അതിനെ മോചിപ്പിക്കാൻ തക്കൊണ്ട് ഞാൻ കാൽവരി യാഗമാകാൻ പോകുന്നു. അങ്ങനെ രണ്ട് പാർട്ട് കർത്താവ് ചെയ്തിട്ട് പോയ ഇവിടെ ആദ്യം 3.5 വർഷക്കാലം ഈ സന്ദേശം നമ്മളോട് അറിയിച്ചു. ഹോളി നേഷൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസരപ്പെടുക. പക്ഷേ നിങ്ങൾ ഇന്ന് പിശാചിന്റെ കിണ്ടത്തിന്റെ കീഴിൽ കിടക്കുക. അതിൽ വിടുവിക്കാൻ പാപത്തിന്റെ പരിഹാരമായി ഞാൻ കാൽവരി കുശി യാഗമാവുകയാണ്. അങ്ങനെ യാഗമായി നമ്മളെ ആ ലോകത്തിൽ നിന്ന് ദുഷ്ടന്റെ പിടിയിൽ നിന്ന് വിടുവിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ ഇതാ നേരെ പോവുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയാമോ, ഇനി നിങ്ങൾക്ക് ലോകത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ലോകത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ഇതാ കർത്താവ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇതാ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിച്ച്.
കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല.
കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല,
നിങ്ങളോ എന്നെ കാണും.
ഹല്ലേലൂയ, ബ്യൂട്ടിഫുൾ. ലോകത്തിന് എന്നെ കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ. മക്കളെ, നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ യഥാർത്ഥത്തിൽ ആത്മീയം എന്നെ ആഗ്രഹിക്കുന്ന അവിടെ നിന്ന് തുള്ളിച്ചാടും ഈ സംഭവം കേട്ട് കഴിഞ്ഞാൽ, മനസ്സിലായി കഴിഞ്ഞാൽ. പക്ഷെ ഇതൊന്നും അറിയാതെ ഐസ് കട്ട പോലെ ഫ്രീസറിൽ വെച്ച ചിക്കൻ പോലെ ആയിപ്പോയത് കൊണ്ടാണ് നമുക്ക് ഈ ഗതികേട് വന്നത്. ഇതൊരു ഭയങ്കര മർമ്മമാ. ഞാൻ പോവാണ് ഇനി ലോകത്തിനെ കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാം. കാരണം നിങ്ങൾ വീണ്ടും ജനിച്ചതാണ്, പുതിയ സൃഷ്ടികളാണ്, ദൈവപുത്രന്മാരാണ്. നിങ്ങളെ ദൈവപുത്രന്മാരാക്കാൻ വേണ്ടിയാണ് ഞാൻ സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു ഇവിടെ വന്നത്, നമ്മൾ പുത്രത്വം പ്രാപിക്കാൻ. ആ പുത്രന്മാർക്ക്, പുതിയ സൃഷ്ടികൾക്ക് യേശുവിനെ കാണാം. പക്ഷെ ഇന്ന് എത്ര പേര് യേശുവിനെ കാണുന്നു? ഞാൻ ഓരോ നിമിഷവും യേശുവിനെ കേട്ടോണ്ടിരിക്കുക. ഇന്ന് എത്ര വിശ്വാസികളാണ് യേശുവിനെ കാണുന്നു? യേശു പറയാൻ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ശ്രദ്ധിച്ചേ, കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല. അപ്പൊ നമ്മൾ യേശുവിനെ കാണുന്നില്ല എങ്കിൽ നാം ഇന്ന് ലോകത്തിന്റെ ആളുകളല്ലേ? ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ. വേറെ ഗ്രൂപ്പ്, രണ്ട് ഗ്രൂപ്പ്. യേശുവിനെ കാണാത്തൊരു ഗ്രൂപ്പിന്റെ പേരാണ് ലോകം. യേശുവിനെ കാണുന്ന ഒരു ഗ്രൂപ്പിന്റെ പേരാണ് നിങ്ങൾ. നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിക്കുന്നതുകൊണ്ട് നിങ്ങളും ജീവിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതാ യേശു ക്രിസ്തു, ഇതാ ആ കണ്ണിന്റെ മുമ്പിലെ ഭൂമിയിൽ നിന്ന് നമ്മുടെ ഉള്ളിലെ ആത്മാവിന്റെ തലത്തിലെ ആ മണ്ഡലത്തിലേക്ക് യാത്രയാകുക. വീണ്ടും അവിടെ വീണ്ടും ജനിച്ചു വരാൻ നമുക്ക് ആ യേശുവിനെ കാണാം, യേശുവിനെ കേൾക്കാം, യേശുവിനെ അനുഭവിക്കാം. ഇന്നും ആ യേശു സഭയോട് പറയുന്നു, ഞാൻ ഹൃദയത്തിന്റെ വാതിക്കം മുട്ടുന്നു. നീ തുറന്നതാ? എവിടെ തുറക്കാനാ? തുറന്നാലല്ലേ യേശുവിനെ കാണാൻ പറ്റൂ. പ്രിയ സഹോദരങ്ങളെ, വളരെ പുറകിലാണെന്ന് ചിലർക്ക് തോന്നുന്നു അല്ലേ? പക്ഷെ നിങ്ങളെ മുൻപിലേക്ക് കൊണ്ടുവരാൻ താല്പര്യത്തോടെ ഇത്രത്തോളം നമ്മളോട് പ്രവർത്തിക്കുന്ന യേശു മുമ്പിലേക്ക് കൊണ്ടുവരാതിരിക്കുമോ? നമ്മുടെ ഹൃദയത്തിലൊരു ആഗ്രഹം ജനിക്കട്ടെ. ആഗ്രഹം ജനിച്ചിട്ട് ആ ക്രിസ്തുവിലുള്ള ഏകമായ ആഗ്രഹം അതിൽ നിലനിൽക്കാൻ കർത്താവിൻ്റെ കൃപയിൽ യാചിക്കുകയും പലതും ജീവിതത്തിൽ നിന്ന് വിട്ടുപിരിയേണ്ടതായിട്ട് വരും. അത് വിട്ടുപിരിയാൻ തയ്യാറുണ്ടെങ്കിൽ ആ ക്രിസ്തുവിനെ അനുഗമിച്ച് ആ ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവുമായിട്ടുള്ള ആ ജീവിതം, നമ്മളെ പിതാവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിലേക്ക് പകരുവാനും അവർ നിലകൊള്ളുവാനും അതിൽ വർദ്ധിക്കുവാനും എല്ലാം സഹായിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ചിന്ത നമുക്ക് ഇപ്പോൾ ധ്യാനമായി ഏറ്റെടുത്തുകൊണ്ട് അടുത്ത സന്ദേശം കടന്നു വരുന്നത് വരെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ ഈ ചിന്തയാകട്ടെ. ആ വാക്ക് നിങ്ങളുടെ കുറുക്കിക്കൊണ്ടില്ലേ? ലോകത്തിന് എന്നെ കാണാൻ കഴിയത്തില്ല, പക്ഷെ നിങ്ങൾക്കോ എന്നെ കാണാൻ കഴിയും. അത് കുറുക്കിക്കൊണ്ടില്ല എങ്കിൽ പ്രിയ സഹോദര സഹോദരി, അതൊരു അപകടമാണ്. ഇന്നൊന്ന് ചിന്തിക്കുക, നീ ക്രിസ്തുവിനെ കാണുന്നുണ്ടോ? ഇല്ല എങ്കിൽ ലോകത്തിൻ്റെ ഭാഗമാണ്. ക്രിസ്തുവിനെ കാണുന്നുണ്ടോ എങ്കിൽ നീ ദൈവരാജ്യത്തിൻ്റെ ഭാഗത്താണ്. കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ മഹത്വമേറിയ പദ്ധതി, ആത്മമണ്ഡലത്തിൽ അങ്ങ് ചെയ്യുന്ന അദൃശ്യമായ ഓപ്പറേഷൻ അങ്ങ് ഞങ്ങൾക്ക് ദൃശ്യമാക്കി ദൃശ്യമാധ്യമത്തിലൂടെ കാണിച്ചു തരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇതുവരെയും ഞങ്ങളെ അദൃശ്യമണ്ഡലത്തിൽ അനുഗമിച്ച അങ്ങ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൃശ്യമണ്ഡലത്തിലേക്ക് കടന്നു വന്ന് പിതാവ് എന്താഗ്രഹിക്കുന്നു എന്നുള്ള ദൈവരാജ്യ സന്ദേശം ഞങ്ങളെ മൂന്നര വർഷം കൊണ്ട് അറിയിച്ചു. തുടർന്ന് ലോകത്തിന്റെ പിടിയിൽ, പിശാചിന്റെ പിടിയിലായി ഞങ്ങളെ വിടുവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങ് കാൽവരിയിൽ യാഗമായി. ഞങ്ങളെ ആ പിശാചിന്റെ അടിമത്തം അങ്ങ് വിടുവിച്ചു. തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ അങ്ങ് ജീവനുള്ള പുതിയ വഴിയെ തുറന്നു. ഞങ്ങളോട് പറഞ്ഞു, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. എന്നെ അനുഗമിക്കുന്നവൻ ജീവന്റെ വെളിച്ചമുള്ളവനായിത്തീരും. അങ്ങ് ഞങ്ങളോട് പറഞ്ഞ അതുല്യമായ കാര്യം, ഇതാ ഞാൻ പോവുകയാണ്, ഇത് നിങ്ങളാണ് ഈ ലോകത്തിന്റെ വെളിച്ചം. ഇനി ലോകത്തിന് എന്നെ കാണാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. ലോകാവസാനത്തോളം എല്ലാം നാളെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. പ്രിയ നല്ല പിതാവേ, ഈ മനോഹര വാഗ്ദത്തത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. വീണ്ടും ജനിക്കുന്നവനെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ, വീണ്ടും ജനിച്ചാൽ അവൻ ദൈവരാജ്യം കാണും. പ്രിയ നല്ല പിതാവേ, ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവരുമായി തുലനം ചെയ്യാതെ വചനവുമായി തുലനം ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്നു. ഈ ജനത്തെ എല്ലാം കടകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ആരും നഷ്ടപ്പെട്ടു പോകാതെ എല്ലാവരും അങ്ങയുടെ മാറിൽ അണിഞ്ഞു ചേരുവാൻ തക്കവണ്ണം ബൈബിളിലെ വചനങ്ങളെ നിധിയായി കരുതി ഏറ്റെടുക്കുവാൻ ഈ ജനത്തെ അങ്ങ് സഹായിക്കണമേ. എൻ്റെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അവരെ അങ്ങനെ നാമത്തെ അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ കള്ള ക്രിസ്തുവിന്റെ കള്ള പ്രവാചകന്മാരുടെ പിടിയിൽ പെട്ടുപോയ അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങ് സൂപ്പർ നാച്ചുറലി അങ്ങയുടെ ഹൃദയം കുത്താൽ ഇവർക്ക് മാറ്റം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നപ്പാ, അങ്ങേ കൂടെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം മഹത്വവും 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 ഞാൻ അങ്ങ് അങ്ങേക്ക് തരികയാണ്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് ഇടപെട്ടല്ലോ. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശം വീണ്ടും കാണാം. കർത്താവ് സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. ഗ്ലോറി.